നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫലമാണ് ഇത്തവണ ഉണ്ടായത്. ഭരണം തിരിച്ചുപിടിക്കാനായില്ലെന്നു മാത്രമല്ല, 41 UDF അംഗബലം ചുരുങ്ങുകയും ചെയ്തു. തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധിയെപ്പറ്റി കോൺഗ്രസ് നേതാവും കുണ്ടറയുടെ നിയുക്ത MLA PC വിഷ്ണുനാഥ് SBS റേഡിയോ മലയാളത്തോട് സംസാരിക്കുന്നു. സ്വാഗതം ശ്രീ PC വിഷ്ണുനാഥ് SBS റേഡിയോ മലയാളത്തിലേക്ക്.
താങ്ക് യു.
ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയം, അതും കേരളം LDF മൊത്തത്തിൽ ഇങ്ങനെ തൂത്തുവാരിയപ്പോൾ കുണ്ടറയിൽ ഇങ്ങനെ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ?
തീർച്ചയായും എനിക്ക് അവിടെ സ്ഥാനാർത്ഥിയായി ചെല്ലുമ്പോൾ തന്നെ വിജയിക്കാൻ കഴിയുമെന്നുള്ള ശുഭ പ്രതീക്ഷയുണ്ടായിരുന്നു. വിജയിക്കണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് ആ മണ്ഡലത്തിലേക്ക് പോയത്. അവിടുത്തെ വെല്ലുവിളികൾ അറിയാമായിരുന്നു. 30,000 വോട്ട് മറികടക്കണമെന്ന യാഥാർത്ഥ്യം അറിയാമായിരുന്നു. LDFന്റെ ഉറച്ച കോട്ടയാണ് കുണ്ടറ എന്നറിയാമായിരുന്നു. ഇതൊക്കെ അറിയാമായിരുന്നെങ്കിലും ഇതിനെയെല്ലാം മറികടക്കണം എന്ന തീരുമാനമുണ്ടായിരുന്നു. അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ജനങ്ങളും നിന്നപ്പോൾ അത് യാഥാർത്ഥ്യമായി.
ഈ താങ്കളുടെ വിജയത്തിന് കുണ്ടറയിൽ ആധാരമായ കാരണങ്ങൾ എന്താണ് താങ്കൾ പ്രാഥമികമായി ഒന്ന് വിലയിരുത്തുന്നത്?
ഒന്ന്, കുണ്ടറയിലെ അടിസ്ഥാന മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ മനഃപൂർവ്വമായി ഉയർത്തിക്കൊണ്ടുവന്നതല്ല, അതൊക്കെ നിലവിലുള്ളതായിരുന്നു. ഒന്ന്, കശുവണ്ടി തൊഴിലാളികളോട് ഈ സർക്കാരും മന്ത്രിയും കാണിച്ച വിശ്വാസവഞ്ചന. അതിലവർക്ക് കടുത്ത പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തെ തെരഞ്ഞെടുപ്പിൽ ശരിയാംവണ്ണം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അവരുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ, രൂക്ഷമായ കുടിവെള്ളക്ഷാമം, വ്യാവസായിക പിന്നോക്കാവസ്ഥ, ഗതാഗത കുരുക്ക്, PSC വിദ്യാർത്ഥികളുടെ നിയമനമില്ലാത്ത സാഹചര്യം, അത് റെയിൽവേ മേൽപ്പാലം ഇല്ല എന്നുള്ള, ഇതൊക്കെ പ്രശ്നങ്ങൾ പ്രാദേശികമാണെങ്കിലും വിഷയം ഗുരുതരമാണ്. ഇങ്ങനെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട ജീവൻ പ്രശ്നങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. അതിൽ നമ്മളോടൊപ്പം
ഈ താങ്കൾ വിജയിച്ച കുണ്ടറയിൽ അടക്കം BJP വോട്ട് വാങ്ങിയെന്ന ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നു.
മുഖ്യമന്ത്രിക്ക് കുണ്ടറയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാണ് പറയുന്നത്. കാരണം 48,000 വോട്ടാണ് കഴിഞ്ഞ 16 UDFന് കിട്ടിയത്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി എനിക്ക് കിട്ടിയത് 76,000 വോട്ടാണ്. BJPയുടെ മുഴുവൻ വോട്ടുകളും കിട്ടിയാലും പിന്നെയും 10,000-16,000 വോട്ട് എനിക്ക് അധികം വന്നിട്ടുണ്ട്. അപ്പൊ ഈ അധികം വരുന്ന വോട്ടുകൾ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ കുറയുന്ന വോട്ടുകൾ, വോട്ട് കച്ചവടത്തിന്റെ പരിധിയിലാണ് പിണറായി വിജയൻ എടുക്കുന്നതെങ്കിൽ എനിക്ക് CPMന്റെ 16,000 വോട്ട് മറിച്ചു എന്നത് ആരാ? മേഴ്സിക്കുട്ടിയമ്മയാണോ? അതിനുത്തരം പറയട്ടെ ആദ്യം.
ശരി, ഇപ്പോൾ താങ്കളുടെ വിജയത്തിനൊപ്പം തന്നെ ചേർത്തു വായിക്കേണ്ട ഒന്നാണ് താങ്കളുടെ മുന്നണിക്കുണ്ടായ ഒരു പരാജയം. ഇതിന്റെ ഒരു പ്രാഥമിക കാരണം എന്താണെന്ന് താങ്കൾ വിലയിരുത്തുന്നത്? കൂടുതൽ വിശകലനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നറിയാം.
ഒന്ന്, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പണം ഒഴുക്കിയിട്ടുള്ള പിന്നെ ഒരു പ്രചാര വേലയാണ് CPM, അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനമാണ് അവർ നടത്തിയത്. അവ വലിയ PR ഏജൻസികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരൊരു കൃത്രിമമായ ഒരു പ്രതീതി ഉണ്ടാക്കി. പിന്നെ അതിനെ ഫലപ്രദമായി ആ അർത്ഥത്തിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന UDF നടത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. അത് വളച്ചുകെട്ടി പറയേണ്ട കാര്യം.
ഈ താങ്കൾ KPCCയുടെ ഭാരവാഹിത്വത്തിൽ കൂടിയുള്ള ഒരു വ്യക്തിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ പാർട്ടി സംവിധാനം വളരെ ദുർബലമായിരുന്നു എന്നൊരു വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട്.
ഓരോ ഘടകത്തെ അനുസരിച്ചിരിക്കും മൊത്തത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിച്ച നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടി UDFഉം ഒറ്റക്കെട്ടായി അവരുടെ ശേഷിയും ശേഷിക്കപ്പുറത്തും സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനൊരു നിയോജകമണ്ഡലത്തിൽ മാത്രം, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും ഈ ഒരു മാസം അല്ലെങ്കിൽ 10-15 ദിവസം തെരഞ്ഞെടുപ്പ് കാലം ഒരു സ്ഥാനാർത്ഥിയായി ചുരുങ്ങിപ്പോയത് കാരണം മറ്റു മണ്ഡലങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് പൊതുവായ ഏകോപനത്തെ സംബന്ധിച്ചൊക്കെ ഉണ്ടായത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിച്ച് മാത്രം പറയേണ്ട കാര്യമാണ്. അത് പരിശോധിക്കണമെന്നുള്ളതാണ് എന്റെയും അഭിപ്രായം. പരിശോധിക്കണം.
ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിനെതിരെ വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നു, അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്?
വ്യക്തി അധിഷ്ഠിതമായ വിമർശനങ്ങൾക്കോ പ്രശംസയ്ക്കോ ഒന്നും ഒരു കാര്യമില്ലാത്തൊരു കാലമാണിത്. സംഘടനയായിട്ട് ഒറ്റക്കെട്ടായി നിന്ന് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഒരുമിച്ച് നിന്ന് പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പാർട്ടിയെ സജ്ജമാക്കുക എന്നതിൽ കവിഞ്ഞ് വ്യക്തിയെ പ്രശംസിക്കുന്നതിനോ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതിലോ ഒന്നും ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ ഞാനാണെങ്കിലേ ശരിയാവുള്ളൂ, അദ്ദേഹമാണെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന ചർച്ചകളൊന്നും കൊണ്ടൊന്നും ഈ പാർട്ടിക്കൊന്നും ഒരു കാലത്തും ഗുണമുണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല. അതിൽ നിന്നൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു.
പക്ഷേ അപ്പോഴും ഈ ഒരു പിണറായി വിജയനെ പോലെ ഒരു ശക്തനായ ഒരു നേതാവിന്റെ ഒരു അഭാവം കോൺഗ്രസിനില്ലേ?
അങ്ങനെയൊന്നുമില്ല. പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും ദുർബലനായ നേതാവാണ് അർത്ഥത്തിൽ. പിണറായി വിജയൻ ശക്തനാണെന്ന പ്രതീതി പണം ഒഴുക്കി അവരുണ്ടാക്കിയെടുത്തു. പിണറായി വിജയൻ ശക്തനാണെങ്കിൽ 20-ൽ 19 സീറ്റും തോക്കൂ. അടുത്ത കാലത്തും സി പി എം ഇത്രയും വലിയൊരു തോൽവി തോറ്റിട്ടില്ലല്ലോ. പിണറായിയുടെ നേതൃത്വത്തിലല്ലേ ആ ഇലക്ഷൻ നടത്തിയത്. അപ്പോ പിന്നെ പിണറായി വിജയൻ ശക്തനാണ് എന്നതൊരു മാധ്യമ സൃഷ്ടിയായിരുന്നു. അത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് വരുത്തുന്നതിൽ യു ഡി എഫിന്റെ സംഘടനാ സംവിധാനം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. ആ സംഘടനാ സംവിധാനം ആർക്ക്? പിന്നെ അവരെ അതിന് നമ്മൾ അവരെ സി പി എമ്മിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പിണറായി വിജയൻ ദുർബലനാണെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് അവർക്ക് വോട്ട് കിട്ടുമോ? പകരം പിണറായി വിജയൻ പിന്നെ ഒറ്റമൂലിയാണ്, സകല പ്രശ്നങ്ങൾക്കും പരിഹാരിയാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചു. എവിടെയാണ് ഇപ്പോ പിന്നെ ഫ്ലഡിന്റെ പിന്നെ അത് കേരളത്തെ കൈപിടിച്ചു പിണറായി വിജയൻ ആരെങ്കിലും കൈപിടിച്ചു വരുത്തിയോ? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനുണ്ടായിരുന്നുള്ളൂ. ആ മത്സ്യത്തൊഴിലാളികളുടെ റോഷിയുടെ കാലത്ത് എന്താ ചെയ്തത്? ആ മത്സ്യത്തൊഴിലാളികളുടെ കോവിഡിന്റെ കാലത്ത് എന്താ ചെയ്തത്? കോവിഡ് പ്രതിരോധത്തിൽ ഈ പിന്നെ വലിയ കാര്യം എന്താ ചെയ്തത്? ഇവിടെ ഇപ്പോ 2-ാം തരംഗവും 3-ാം തരംഗവും എന്നൊക്കെ പറയുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് തീർന്നപ്പോഴും നാഷണൽ ആവറേജിന് മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇത്രയും മികച്ച ആരോഗ്യ സംവിധാനങ്ങളും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ടായിട്ടും ഈ കാലത്തിൽ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏത് പ്രതിസന്ധിയെയാണ് പിണറായി വിജയൻ കേരളത്തിൽ അതിജീവിച്ചത്? ഈ ഫ്ലഡിന്റെ റീഹാബിലിറ്റേഷൻ എവിടെയാണ് ഇപ്പോ? ആ പാവപ്പെട്ട ആൾക്കാർ കൊടുത്ത പണം മുഴുവൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും അടിച്ചുകൊണ്ട് പോയി കോഴിഫാം തുടങ്ങിയില്ലേ? പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ കള്ളക്കടത്ത് കേസിന് ജയിലിൽ കിടന്നത്? ഇദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിലല്ലേ ഏജൻസികൾ കയറിയിറങ്ങി നിരങ്ങിയത്? ഇതൊന്നും വ്യാജമായി ആരെങ്കിലും കെട്ടിപ്പൊക്കിയതാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ അതിനെയെല്ലാം മറച്ചു വെക്കാൻ കോടാനുകൂടി മാധ്യമങ്ങൾ ഇത്രയും അധാർമികമായി പ്രവർത്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പണം വാങ്ങി സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചതല്ലേ? ഉത്തരേന്ത്യയിലൊക്കെ മാധ്യമങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ മോദിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ പണം വാങ്ങി പിന്നെ ഈ പ്രചാര വേലയുടെ കൂടെ നിൽക്കില്ലായിരുന്നു. ഞങ്ങൾ ആരെയൊക്കെ നേരിടണമായിരുന്നു? ഗവൺമെന്റിന്, മാധ്യമങ്ങളെ, ആ സംസ്ഥാനങ്ങളെ മുഴുവൻ നേരിട്ടില്ലേ? ഉണ്ട് നേരിട്ട്, അത് സ്വാഭാവികമായി അതിന് നേരിട്ട് മറികടക്കണമായിരുന്നു. അതിന് കഴിഞ്ഞില്ല. എന്നാൽ പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവാണെന്ന് ഞാൻ കരുതുന്നതേയില്ല.
അപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു മാറ്റം വേണമെന്ന ആവശ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്?
ഞാൻ പറയുന്നത് മാറ്റം വേണോ മറ്റു വേണ്ട എന്നുള്ളത് കൂടിയ അളവിലും കൂടി തീരുമാനിക്കേണ്ടതാണ്. അത് ഒരു പിന്നെ വിഴുപ്പലകളിൽ കൂടി എടുക്കേണ്ട തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിക്ക് മുന്നണിക്ക് ഗുണകരമാവുന്ന രൂപത്തിൽ ചർച്ചകളിൽ കൂടി തീരുമാനം ഉണ്ടാകണം. പിണറായി വിജയന്റെ മാതൃകയിൽ ഒരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ? ഇത്രയും ഏകാധിപതിയായ, ധിക്കാരിയായ, മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ആളെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്ന ഒരാളുടെ മാതൃകയിലാണോ കോൺഗ്രസിന് നേതൃത്വത്തെ സൃഷ്ടിക്കേണ്ടത്? ഒരിക്കലുമല്ല.
പക്ഷെ താങ്കൾ ഇങ്ങനെ പറയുമ്പോഴും 2016 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു മാതൃകയുണ്ട്, സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കാണിച്ചൊരു മാതൃകയുണ്ട്. ഇതിപ്പോഴും കേരളത്തിൽ ഒരു അനുകരണീയമായ ഒരു മാതൃകയല്ലേ അത്?
ഓരോ വ്യക്തികൾ ഓരോ വിഷയങ്ങളോട് എടുക്കുന്ന സമീപനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ പിന്നെ റെയിൽവേ അപകടം ഉണ്ടായ സമയത്ത് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിന്നെ രാജിവെച്ച റെയിൽവേ മന്ത്രിമാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ലോകായുക്ത പറഞ്ഞിട്ടും കടിച്ചു അധികാരത്തിൽ കിടന്ന മന്ത്രിമാരും കേരളത്തിലില്ലേ? അപ്പൊ അത് വ്യക്തി അധിഷ്ഠിതമാണ് അത്തരം സമീപനങ്ങൾ എടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാത്തിരുന്ന് കാണാം.
ഓക്കെ, ഏതായാലും താങ്കൾ പാർലമെന്ററി പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതിപക്ഷ നേതാവായി തുടരണമെന്നൊരു അഭിപ്രായം താങ്കൾക്ക് വ്യക്തിപരമായിട്ടുണ്ടോ?
ഞാൻ പറഞ്ഞല്ലോ, വ്യക്തി ഈ ചർച്ചയുടെ തുടക്കം മുതൽ പറഞ്ഞ കാര്യം ഒന്നും വ്യക്തിയല്ല. ഞങ്ങളുടെ പാർട്ടി ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം അതിന്റെ യഥാസമയത്ത് കൂടിയാലോചിച്ച് പാർട്ടിയുടെ ദേശീയ നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അതിനപ്പുറത്തേക്ക് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിന് ഇതിനെപ്പറ്റി പ്രസക്തിയില്ല.
ശരി, കാര്യങ്ങൾ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ പി സി വിഷ്ണുനാഥ്, എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഇത്രയും നേരം സംസാരിച്ചതിന്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.